നമസ്കാരം ഡോക്ടർ ഷഹീർ അഹമ്മദ്.
നമസ്കാരം ദിജു.
റംസാൻ നോയമ്പിന്റെ കാലമാണിത്. ഓസ്ട്രേലിയയിൽ റംസാൻ നോയമ്പ് എങ്ങനെയാണ്? ഇവിടുത്തെ വ്രതാനുഷ്ഠാനങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
റമദാന്റെ ഏകദേശം അവസാനത്തെ വാരത്തിലാണ് നമ്മൾ ഉള്ളത്. തികച്ചും ഭക്തിസാന്ദ്രമായ ഒരു മാസമാണ് റമദാൻ. നമ്മൾ റമദാൻ എന്നാണ് അറബിയിൽ ഉച്ചാരണം ചെയ്യുന്നത്. അത് മലയാളത്തിൽ റമദാൻ എന്നും എഴുതും, വളരെ പോപ്പുലർ ആയിട്ട് മലയാളം പത്രങ്ങളിലൊക്കെ റംസാൻ എന്നും എഴുതാറുണ്ട്. അപ്പൊ ഇവിടുത്തെ ഉള്ള കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ വളരെ സുഖകരമായ ഒരവസ്ഥയാണ്. കാരണം രാവിലെ 5 മണിക്ക് ശേഷം പ്രഭാത സുബഹി ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് മഗ്രിബ് അഥവാ സൂര്യാസ്തമയം 5 മണി 10 മിനിറ്റ് 10-20 മിനിറ്റ് വരെ ഉള്ളു. വളരെ നല്ല കാലാവസ്ഥയാണല്ലോ, തണുപ്പും. അപ്പൊ ക്ഷീണം വല്ലാതെ അറിയുന്നില്ല.
ഓസ്ട്രേലിയയിലെ ഈ ഒരു വ്രതാനുഷ്ഠാനങ്ങൾക്ക് നമ്മുടെ മലയാളികൾ നോക്കുമ്പോൾ നാട്ടിലുള്ളതിനേക്കാൾ, കേരളത്തിലുള്ളതിനേക്കാൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ?
റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോള മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെയാണല്ലോ. അപ്പോ മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസ്കാരികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം. കാരണം കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലകളിലും മുസ്ലിം പോപ്പുലേഷൻ ഉള്ളത് കൊണ്ടും പിന്നെ കേരളത്തിന്റെ പ്രത്യേക അവസ്ഥയിൽ ഇന്ത്യയിൽ തന്നെയും റമദാനോടനുബന്ധിച്ചും പെരുന്നാൾ ദിനങ്ങളോടനുബന്ധിച്ചും അവധികളും മാർക്കറ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ ഓസ്ട്രേലിയ മൾട്ടി കൾച്ചറൽ ആണ്. എങ്കിലും ഇവിടെ അങ്ങനെ ഒരു ലീവ്, പൊതുവിൽ എംപ്ലോയേഴ്സ് ആർ വെരി സപ്പോർട്ടീവ്. ഇപ്പൊ നമുക്കൊരു ലീവ് വേണമെന്നുണ്ടെങ്കിൽ, പെരുന്നാൾ ലീവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലീവ് കിട്ടും. അതർവൈസ് വലിയൊരു വ്യത്യാസമൊന്നും ഇല്ല.
സാധാരണ നാട്ടിൽ നോമ്പു തുറയ്ക്ക് കേരളീയ രീതിയിൽ ഒട്ടേറെ പ്രത്യേകതയുള്ള വിഭവങ്ങളുണ്ട്. ഇപ്പോൾ വടക്കൻ കേരളത്തിലൊക്കെ ആണെങ്കിൽ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുന്നു, അങ്ങനെയുള്ള കുറെ വിഭവങ്ങളുണ്ട്. ഇവിടെ അത്തരത്തിലുള്ള പ്രത്യേകതകൾ അല്ലെങ്കിൽ ആ വിഭവങ്ങൾ ഇവിടെയും ഉണ്ടാകാറുണ്ടോ?
കാരക്ക എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ മാതൃകയാണ്. അവരുടെ ആ ആദ്യകാലങ്ങളിൽ പ്രത്യേകിച്ചും മദീനയിലേക്ക് ഹിജ്റ പോയതിന് ശേഷവും മദീനയുടെ മദീന ഉടനീളവും അറേബ്യ ഉടനീളവും ഇസ്ലാം പടർന്നപ്പോഴും പ്രവാചകൻ ഒരു ദരിദ്രനായിട്ട് തന്നെയാണ് ജീവിച്ചിരുന്നത്. അവിടെ ഏറ്റവും അധികം കിട്ടിയിരുന്ന വിഭവമാണ് കാരക്ക. പ്രവാചകന്റെ മാതൃക പിന്തുടരുക എന്നുള്ള ഒരു ഇത് ആഗോള മുസ്ലിങ്ങൾക്കുള്ള ഒരു പ്രാക്ടീസാണ്. അത് ഇവിടെയും എവിടെയും നോമ്പ് തുറക്കുന്നത് കാരക്ക കൊണ്ട് തന്നെയാണ്. കാരക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ പൊതുവില് ഈ ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ കാരക്കയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? ഇവിടെ പൊതുവില് ഈത്തപ്പഴമാണ് നമുക്ക് കിട്ടാറുള്ളത്. അത് നമുക്ക് എവിടെ നിന്നുള്ള ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഈത്തപ്പഴം കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് സൗദി അറേബ്യ, ടുണീഷ്യ, അമേരിക്കയിൽ നിന്നുള്ള ഈത്തപ്പഴം പോലും ഇവിടെ മാർക്കറ്റിൽ സുലഭമാണ്. പിന്നെ അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമുക്ക് മറ്റൊരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചിലയിടങ്ങളിലൊക്കെ ഈ മുസ്ലിം സാന്ദ്രത കൂടുതലുള്ള സ്ഥലത്ത് പ്രാർത്ഥനാ കേന്ദ്രങ്ങളുണ്ട്. പള്ളികളും പ്രാർത്ഥനാ കേന്ദ്രങ്ങളുള്ള സ്ഥലത്തൊക്കെ കൂട്ടായിട്ടുള്ള നോമ്പുതുറ ഉണ്ടാവാറുണ്ട്. അവിടെ ചിലപ്പോ മറ്റു രാജ്യക്കാരുടെ വിഭവങ്ങളും നമുക്ക് അനുഭവിക്കാനുള്ള അവസരമുണ്ട്. കേരളീയ വിഭവങ്ങളിൽ ആകെ ഏറ്റവും നമ്മളിവിടെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് നേന്ത്രപ്പഴം കിട്ടാനില്ല എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ചും മലബാറിലുള്ളവർ നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കുന്ന പലതരം വിഭവങ്ങളുണ്ട്. ഈ ഉദാഹരണത്തിന് ഉന്നക്കായ, കായ പൊരിച്ചത്, മുട്ടക്കായ എന്ന് പറഞ്ഞ് പലതരം വിഭവങ്ങൾ, ഇതൊക്കെ നമുക്ക് മിസ്സാവുന്നുണ്ട്. കാരണം ഇവിടെ നേന്ത്രപ്പഴം ഇമ്പോർട്ട് ചെയ്യുന്നില്ല. എങ്കിലും എത്രയോ മലയാള കമ്പനികൾ അവരുടെ പ്രോഡക്റ്റ് ഉന്നക്കായയും കായ നിറച്ചതൊക്കെ അങ്ങനെ തന്നെ ഫ്രോസൺ പാക്ക് ആയിട്ട് ഇവിടെ ധാരാളം സ്ഥാപനങ്ങളിൽ വിൽക്കപ്പെടുന്നതായി കാണാറുണ്ട്.
ഈ മറ്റു രാജ്യക്കാരുമായി ഒരുമിച്ച് നോമ്പുതറ, സമൂഹ നോമ്പുതറകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിൽ എന്തൊക്കെയാണ് നമുക്കിപ്പോ മറ്റ് നോമ്പുതറയ്ക്കുള്ള വിഭവങ്ങൾ ഉണ്ടാകുന്നത്?
ഞാൻ ഇപ്പൊ താമസിക്കുന്നത് ഓബൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഇവിടെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു 2-3 വലിയ പള്ളികൾ, ഗല്ലിപ്പള്ളി പള്ളി അടക്കം പള്ളികളും പിന്നെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും നോമ്പുതുറ അങ്ങനെ ഉണ്ടാവാറില്ല. എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു സ്ഥലം പോകുന്നത്, അവിടെ ഒരു ഹൈദരാബാദി ആയിട്ടുള്ള ഒരു വ്യക്തി കഴിഞ്ഞ ഒരു 26 ദിവസമായി അദ്ദേഹം സ്വയം തന്നെ മുന്നിട്ടിറങ്ങി, അദ്ദേഹം ഒരു ടീമായി വന്ന് 2 ചെമ്പിൽ ബിരിയാണിയും പിന്നെ ഈ ഉള്ളിവട പിന്നെ പഴങ്ങൾ, ഈറ്റപ്പഴം ഇതൊക്കെ കൊണ്ടുവന്ന് പള്ളിയിൽ വിതരണം നടത്തുകയായിരുന്നു. അപ്പൊ അത് അദ്ദേഹം ഒരു പ്രതിഫലം, ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അവിടെ മൂപ്പര് സ്ഥിരമായി കൊണ്ടുവരുന്നത് ഉള്ളിവടയും പഴവർഗ്ഗങ്ങളുമാണ്. പിന്നെ പലപ്പോഴും പലരും ഈ ഈ വിഷയത്തിൽ അവരുടേതായിട്ടുള്ള വീടുകളിൽ നിന്ന് പലത് കൊണ്ടുവരും. അത് ടർക്കിഷ് ഐറ്റംസ് ആവാം, അറബിക് ഐറ്റംസ് ആവാം, ചൈനീസ് ഐറ്റംസും എല്ലാം എല്ലാം കാണാം.
നമ്മുടെ ഇപ്പോൾ കേരളത്തിലേക്ക് ആകുന്ന സമയത്ത് ഈ റംസാൻ വ്രതത്തിന്റെ സമയത്ത് ഇപ്പോൾ ഓഫീസിൽ നിന്നായാലും അല്ലെങ്കിൽ സ്കൂളുകളിലും മറ്റുമൊക്കെ ആയാലും ആരാധനാലയങ്ങളിൽ പോകാനും മറ്റുമുള്ള സൗകര്യം ലഭിക്കും. ഇവിടെ ഇവിടുത്തെ ഒരു മൾട്ടി കൾച്ചറൽ സാഹചര്യത്തിൽ അത് ലഭിക്കുന്നുണ്ടോ?
തീർച്ചയായും തീർച്ചയായും. ഇവിടെ പ്രത്യേകിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ ഫീൽഡിൽ, ഞാൻ വർക്ക് ചെയ്ത എല്ലാ ഹോസ്പിറ്റലുകളിലും അവിടെ മുസ്ലിങ്ങൾക്ക് ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യവും സൗകര്യവും വളരെ ഭംഗിയായി തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് വളരെയധികം ഒരു ബഹുമാനം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഈ ഈ രാജ്യത്ത് അങ്ങനെ ചെയ്യുന്നത്, ചിലപ്പോൾ ചില അറബ് നാടുകളിൽ അതിന് സൗകര്യമില്ല എന്ന് തന്നെ പറയാം ഈ മറ്റു മതസ്ഥർക്ക്. ഇവിടെ അങ്ങനെയല്ല, ചില സ്ഥലങ്ങളിലൊക്കെ മൾട്ടി കൾച്ചറൽ ഫെയ്ത്ത് റൂമാണ്. ഉദാഹരണത്തിന് വെള്ളിയാഴ്ച ഉച്ചക്ക് നമസ്കാരത്തിന് അവിടെ ഉള്ള ഹാളിൽ തന്നെയായിരിക്കും ഞായറാഴ്ചയും മറ്റും കുർബാനയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മറ്റു ചില സ്ഥലങ്ങളിൽ അവരുടെ സ്ഥലവും സന്ദർഭവും അനുസരിച്ച് മുസ്ലിങ്ങളുടെ പ്രാർത്ഥന, കാരണം മുസ്ലിങ്ങൾക്ക് അഞ്ചു നേരം പ്രാർത്ഥിക്കണം. ഈ രാത്രി ഡ്യൂട്ടി ഉള്ളവർ രാവിലെ 5 മണിക്കും 6 മണിക്കൊക്കെ സുബ്ഹി നമസ്കരിക്കാൻ ആ റൂം ഉപയോഗിക്കും. പിന്നെ ഉച്ചയ്ക്കും വൈകിട്ടുള്ള നമസ്കാരങ്ങൾ വേണ്ടി വരും. നിരന്തരമായി വരുന്നത് കൊണ്ടും അവർക്ക് പ്രത്യേകമായിട്ടുള്ള സൗകര്യം തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒതുവെടുക്കാൻ എന്ന് പറഞ്ഞാൽ അംഗശുദ്ധി വരുത്തുക, ഈ വെള്ളത്തിന്റെ സൗകര്യങ്ങൾ, ഇതൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ അത്തരം വിഷയങ്ങളൊക്കെ വളരെ ഉദാത്തമായ ഒരു സമീപനമാണ് ഈ നാട്ടിലുള്ള ജനങ്ങളും സർക്കാരും അവരുടെ സമീപനമാണ്. അത് വളരെ വളരെയധികം അഭിനന്ദനാർഹമാണ്.
അതേസമയം തന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുന്നത്, ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു വിവാദമുണ്ടായത് ഒരു മന്ത്രി, ഫെഡറൽ പാർലമെന്റിൽ ഒരു മന്ത്രി ഖുറാൻ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിനെതിരെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ, എതിരഭിപ്രായങ്ങളും മറ്റും പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു വിവേചനം ഇവിടെ നേരിടുന്നുണ്ടോ? എന്താണ് താങ്കൾക്ക് അതേക്കുറിച്ച് തോന്നിയിട്ടുള്ളത്?
ഈ വിവേചനം എന്ന് പറഞ്ഞ ഒരു വാക്ക് വളരെയധികം റിലേറ്റീവ് ആണ്. നമ്മുടെ ഈ ഓരോ നാട്ടിലും നമ്മൾ വിവേചനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോ നമ്മളെ വീടുകളിൽ തന്നെയും സ്വന്തം വീട്ടിൽ വിവേചനം ഉണ്ടാവും. എങ്ങനെ? തൊട്ടടുത്ത ബന്ധുക്കൾ, കുറച്ചകന്ന ബന്ധു, അയൽപക്കം, അടുത്ത അയൽപക്കം, ദൂരെയുള്ള അയൽപക്കം, സംസ്ഥാനം, ഭാഷ, നാടുകൾ, ഇതെല്ലാം അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള വിവേചനങ്ങൾ ഉണ്ടാവും. ഇവിടെ ഇപ്പോ ഇങ്ങനൊരു വിവാദം ഉണ്ടായപ്പോൾ വളരെ കുറച്ചു പേർ മാത്രമാണ് ആ വിവാദം ഉണ്ടാക്കിയത്. പക്ഷെ ആ ഗവർണറുടെ മറുപടി വളരെ നന്നായിരുന്നു. എഡ് ഹ്യൂസിക് എന്ന് പറഞ്ഞ മന്ത്രി ഖുർആൻ വെച്ച് സത്യപ്രതിജ്ഞ, ഗവർണർ ഒരു കാര്യം പറഞ്ഞില്ലേ? ഗവർണർ അപ്പോൾ തന്നെ പറഞ്ഞു ദിസ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് മൾട്ടി കൾച്ചറൽ ഓസ്ട്രേലിയ, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു. പിന്നെ ധാരാളം നേതാക്കന്മാരും ജനങ്ങളും അതിനെ വെൽക്കം ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ അത് കാണുന്നത് തന്നെ ഒരു വലിയൊരു മാറ്റമായിട്ടാണ്. കാരണം ഈ അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ ധാരാളം മുസ്ലിം നേതാക്കന്മാരും ഭരണത്തിലിരിക്കുന്നവരിൽ മന്ത്രിമാരിലും പലരും കാണാറുണ്ട്. പക്ഷെ ഓസ്ട്രേലിയയിൽ ഇത് ആദ്യമായിട്ടാണ്. പിന്നെ കുറച്ചു പേര് എല്ലാ സമൂഹത്തിലും ഇത്തരം ആൾക്കാരുണ്ടാവും. അവരുടെ തെറ്റിദ്ധാരണകൾ കൊണ്ടും അവരുടെ കൂടെയുള്ള അനുഭവങ്ങൾ കൊണ്ടും ചില മീഡിയകളുടെ മുൻവിധികൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രചാരങ്ങൾ കാരണത്താലും അവർക്ക് ഖുർആനിനോടും ഇസ്ലാമിനോടും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഒരു കടമയുണ്ട്. ഒരു മുതിർന്ന പൗരൻ എന്നുള്ള നിലക്ക് നമുക്ക് ഇത്തരം ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് വളരെ മാന്യമായ രീതിയിൽ ചർച്ച ചെയ്യാനും തെറ്റിദ്ധാരണ മാറ്റുവാനും ഈ മീഡിയ പോലുള്ളവർക്കും ഈ സോഷ്യൽ മീഡിയയിലും മറ്റും, പിന്നെ ഇന്റർഫേത്ത് ഡയലോഗുകൾ, ഇന്റർഫേത്ത് കമ്മ്യൂണിറ്റി മീറ്റിങ്ങുകളും
തീർച്ചയായും. വളരെയധികം നന്ദി ഡോക്ടർ ഷഹീർ അഹമ്മദ് വ്രതാനുഷ്ഠാനത്തിന്റെ ഈ നാളിൽ എസ് ബി എസ് മലയാളത്തോട് സംസാരിച്ചതിന്.
ദീജുവിനും എസ് ബി എസ് മലയാളത്തിനും എന്റെ ആശീർവാദങ്ങളും ഓസ്ട്രേലിയയിലുള്ള എല്ലാവർക്കും ഞാൻ എന്റെ അഡ്വാൻസ് ആയിട്ടുള്ള ഈദ് മുബാറക് ആശംസിച്ചുകൊള്ളുന്നു.